السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തു അൽ ഫാത്തിഹ, അതിൻ്റെ തഫ്സീറാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവൻ്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ് സൂറത്തു അൽ ഫാത്തിഹ. അതിലെ മധ്യത്തിലെ ആയത്താണ് നാലാമത്തെ ആയത്തായ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ആകത്തുക കാണാൻ സാധിക്കും. ഇഞ്ചീലിലും സബൂറിലും തൗറാത്തിലും അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ചുരുക്കം വിശുദ്ധ ഖുർആനിലുണ്ട്. എന്തുകൊണ്ടാണല്ലോ ഖുർആനിൻ്റെ പേരുകളിൽ ഒന്നാണ് മുഹൈമിൻ, മുൻ വേദഗ്രന്ഥങ്ങളിൽ വന്നതിനെ സംരക്ഷിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ചുരുക്കം ഉമ്മുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്ന സൂറത്തു അൽ ഫാത്തിഹയിൽ ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ചുരുക്കം ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തിൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ, ആലോചിച്ചാൽ ഈ ആയത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു മുഅ്മിൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്ത് വളരെ മഹത്തരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് അവന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ ഒരാൾ നിസ്കാരത്തിൽ പാരായണം ചെയ്ത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന വാക്ക് അയാൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ പകുതിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് അതിൻ്റെ ആദ്യ പകുതി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ളതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പകുതി അത് അടിമക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇയ്യാക നഅബ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ അല്ലാഹുവെ, നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവനെ മാത്രം ആരാധിക്കുക എന്നത് അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കലും അവൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കലുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വ ഇയ്യാക നസ്തഈൻ എന്നതാകട്ടെ, അല്ലാഹുവെ, ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആർക്കു വേണ്ടിയാണ് സഹായം തേടുന്നത്? അടിമ അവനു വേണ്ടിയാണ് സഹായം ചോദിക്കുന്നത്. ഇബാദത്തുകൾ അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ് എന്ന് ആദ്യ പകുതിയിൽ അല്ലാഹുവിൻ്റെ അവകാശത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ പകുതിയിൽ അല്ലാഹുവിനോട് അവൻ്റെ അടിമ സഹായ തേട്ടം നടത്തുന്നതിനെക്കുറിച്ചും പറയുന്നു. ഈ അർത്ഥത്തിൽ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശത്തെക്കുറിച്ചും, അടിമ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അവനിലേക്ക് തേടുന്നവനാണ് എന്ന കാര്യത്തെക്കുറിച്ചും ഈ ആയത്ത് ചുരുങ്ങിയ രൂപത്തിൽ അറിയിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഇയ്യാക നഅബ്ദു എന്നതിനു മുൻപുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ അർറഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു എന്നതുവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തലാം, അവനെ സ്തുതിക്കലാം, അവന് ഹംദ് അർപ്പിക്കലാം. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അവൻ ലോകങ്ങളുടെ റബ്ബാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്, അന്ത്യനാളിന്റെ ഉടമസ്ഥനാണ്. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. വഇയാക നസ്തഈൻ എന്നതു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള മനുഷ്യന്റെ സഹായതേട്ടമാണ്. അള്ളാഹുവെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താ പറയുന്നത്? അള്ളാഹുവെ, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണം. അള്ളാഹുവെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണം. അള്ളാഹുവെ, നീ കോപിച്ചവരുടെ പാതയിൽ ചേർക്കരുത്. അള്ളാഹുവെ, നീ വഴികേടിലായ ആളുകളുടെ മാർഗത്തിൽ ചേർക്കരുത്. ഇങ്ങനെ പിന്നീട് ചോദിക്കുന്നത് അടിമക്ക് വേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ കൃത്യമായ മധ്യമാണ്. വളരെ മഹത്തരമായ ആശയങ്ങൾ ഈ ആയത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം? ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ്. അറബിയിൽ നമ്മൾ പറയാറുണ്ട് കിതാബുക, കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം, കിതാബുക എന്ന് അവസാനത്തിൽ കാഫ് പറഞ്ഞാലോ, നിന്റെ കിതാബ് എന്നാണ്, നിന്റെ ഗ്രന്ഥം. ഇവിടെ ഈ കാഫ് ആദ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇയ്യാ എന്ന പദം ആദ്യത്തിൽ വന്നത്. ഇയ്യാക, നിന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ഇയ്യാക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ എന്നാണ്. നഅബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ഇബാദത്ത് എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സുപരിചിതമായ പദമാണത്. നഅബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ എന്നും. പൊതുവെ അറബി ഭാഷയിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പറയുന്നത്, അത് വളരെ ഉപകാരപ്പെടുന്ന പാഠങ്ങളിൽ ഒന്നാണ്. അറബി ഭാഷയിൽ പൊതുവെ വാചകങ്ങളുടെ ഘടന വരാറുള്ളത് ആദ്യം ക്രിയ പറയും, കർമ്മം എന്നൊക്കെ പറയും, അറബിയിൽ ഫേള് എന്ന് പറയും. പിന്നീട് ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയുടെ പേര് പറയും, കർത്താവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഗ്രാമറിന്റെ ഭാഗമായിട്ട്. പിന്നീട് ആ കർമ്മം അത് മറ്റാരെയെങ്കിലും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ പേര് പറയും. ഉദാഹരണത്തിന്, മുഹമ്മദ് സെയ്ദിനെ അടിച്ചു എന്നാണ് അറബിയിൽ പറയുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പറയും ദറബ മുഹമ്മദുൻ സെയ്ദൻ, ദറബ അടിച്ചു. അതിൽ ആദ്യം കർമ്മമാണ് പറയുക, ദറബ മുഹമ്മദുൻ, മുഹമ്മദ് അടിച്ചു, പിന്നീട് അടിച്ച ആളുടെ പേര് പറയും. അതിനുശേഷം അടി കൊണ്ട ആളുടെ പേര് പറയും, സെയ്ദൻ, സെയ്ദിനെയാണ് അടിച്ചത്, ദറബ മുഹമ്മദ് സെയ്ദൻ. ഇതാണ് പൊതുവെ അറബി ഭാഷയിലെ ക്രമം. പക്ഷെ ഈ ക്രമം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിയിരിക്കുന്നു. ഇവിടെ കർമ്മവും ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ പേരും പിന്നീടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കർമ്മവും കർത്താവും പിന്നീടാണ്. അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ മഫ്ഊലായ ആ പ്രവൃത്തി ആരെയാണോ ബാധിക്കുന്നത് അത് ആദ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ, ശരിക്കും അറബി ഭാഷാ ഘടന പ്രകാരം നഅബുദുക എന്നാണ് പറയേണ്ടത്, നഅബുദുക, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നാണ് പറയേണ്ടത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ക്രമം മാറ്റുകയും ആദ്യം നഅബുദുക എന്ന അവസാനം പറയേണ്ട കാഫ് അത് ആദ്യത്തിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇയ്യാക എന്നത് ആദ്യം വന്നത്, നിന്നെ എന്നത് ആദ്യം വന്നത്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഈ ക്രമം എന്തിനാണ് മാറ്റിയത്? പണ്ഡിതന്മാർ അറബിയിൽ അവർ പറയും ലിൽ ഹസർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ക്രമം മാറ്റിയത് മാത്രം എന്ന അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രം എന്ന അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് നിന്നെ എന്ന് പറയുന്ന ആ വാക്ക് അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അത് ആദ്യം പറഞ്ഞതോടുകൂടി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന അർത്ഥം അവിടെ ലഭിച്ചിരിക്കുന്നു. മലയാളത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഒരാൾ പറയാം, ഞാൻ സെയ്ദിനെ ആണ് വിളിച്ചത് എന്ന് ഒരാൾ പറയാം, ഞാൻ സെയ്ദിനെ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ജൈദിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജൈദിനെ അയാൾ വിളിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. അയാൾ ജൈദ് എന്ന് പേരിൽ ഒരാളെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ ക്രമം ഒന്ന് നമ്മൾ മാറ്റുകയും നമ്മൾ പറയാം ജൈദിനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുകയും ചെയ്താലോ. ഞാൻ എന്ന് പറയുന്നതിന് മുൻപ് ആദ്യം ജൈദ് എന്ന വാക്ക് ഉപയോഗിക്കുകയും ജൈദിനെയാണ് ഞാൻ വിളിച്ചത് അല്ലെങ്കിൽ ജൈദ് അവനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ജൈദ് എന്ന് പേരുള്ള ആളെ മാത്രമാണ് വിളിച്ചത്, വേറൊരാളെയും വിളിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെയും ഉദ്ദേശം. ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്, അല്ലാതെ നിന്നെ ആരാധിക്കുന്നു എന്നല്ല. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശക്തമായി ഊന്നി പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ കേരളത്തിൽ പലരും എഴുതിയിട്ടുണ്ട്. ആ പരിഭാഷ എഴുതിയ കൂട്ടത്തിൽ ഒരാൾ ഖുർആനിന്റെ പരിഭാഷ എഴുതിയപ്പോൾ കടുത്ത ഒരു അപരാധം ഖുർആൻ അതിന്റെ ആയത്തുകൾ വിവർത്തനം ചെയ്യുന്നതിൽ വരുത്തിവെച്ചു. അയാൾ ഇയ്യാക നഅബ്ദു എന്ന വാക്കിന് അർത്ഥം നൽകിയപ്പോൾ പറഞ്ഞു നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി ആയത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അബദ്ധമാണത്, അങ്ങനല്ല അതിന്റെ അർത്ഥം, മറിച്ച് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് ഈ വിവർത്തനം എഴുതിയതിന്റെ പേരിൽ അത് എഴുതിയ ആളെ അദ്ദേഹത്തെ അതിന്റെ പേര് ശക്തമായി ആക്ഷേപിക്കുന്നതിന് മറുപടി പറയുകയും അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉമർ മൗലവി റഹിമഹുല്ലാഹ്. വഗഫറ ലഹു, അള്ളാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോ ഇയ്യാക നഅബ്ദു എന്ന വാക്കിന്റെ അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്, അല്ല നിന്നെ ആരാധിക്കുന്നു എന്നല്ല. ഈ മാത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സഹോദരങ്ങളെ, ഈ മാത്രം എന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെയും മുശ്രിക്കീങ്ങളെയും വേർതിരിച്ചു നിർത്തിയത്. ഈ മാത്രം എന്ന വാക്കാണ് മുസ്ലിമീങ്ങളെയും മുശ്രിക്കീങ്ങളെയും വേർതിരിച്ചു നിർത്തിയത്. അബൂബക്കറിനെയും അബൂ ജഹലിനെയും വേർതിരിച്ചു നിർത്തിയത് ഈ മാത്രം എന്ന വാക്കാണ്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ വിളിച്ച് സഹായം തേടുന്നു, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആരാധനകൾ നൽകുന്നു. ഈ പറഞ്ഞ ആരാധനകളിൽ പലതും അബൂജഹലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്തിട്ടുണ്ട്. അബൂജഹലും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അബൂജഹലും അള്ളാഹുവിനോട് സഹായം തേടുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ, കപ്പൽ കടലിൽ കാറും കോളും ഉണ്ടായി അത് ആടിയുലഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. എന്നാൽ അവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുകയും കരയിലേക്ക് എത്തുകയും ചെയ്താൽ അവരതാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങളുടെ വ്യത്യാസം എന്താണ്? അവർ കപ്പലിലും കരയിലും കടലിലും കരയിലും ഭൂമിയിലെ ഏതൊരു സ്ഥലത്താകട്ടെ അവർ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. അവർ അള്ളാഹുവിനോടൊപ്പം ഒരാളെയും ആരാധനയിൽ പങ്കുചേർക്കുന്നില്ല, അള്ളാഹുവിനോടൊപ്പം ഒരാളെയും അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, അവർ അള്ളാഹനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ ഇയ്യാക നഅബ്ദു എന്ന വാക്ക്, ഈ ആയത്ത് അതിലെ മാത്രം എന്ന വാക്ക്, അതാണ് യഥാർത്ഥത്തിൽ മുശ്രിക്കീങ്ങളെയും മുസ്ലിമീങ്ങളെയും വേർതിരിച്ചു നിർത്തിയത്. അതുകൊണ്ട് ഈ ആയത്തിന് അർത്ഥം പറയുമ്പോൾ മാത്രം എന്ന വാക്ക് നിർബന്ധമായി അവിടെ വേണം, അതില്ലാതെ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇയ്യാക നഅബ്ദു എന്നതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവർത്തിക്കണമെന്ന് കൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തുകളാണ്. അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ ഇബാദത്താണ്. ഉദാഹരണത്തിന് നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, നന്മ കൽപ്പിക്കൽ ഇബാദത്താണ്, തിന്മ വിരോധിക്കൽ ഇബാദത്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ ഇബാദത്താണ്. ഇതെല്ലാം ഇബാദത്തുകളാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇബാദത്തായത്? അള്ളാഹുവും റസൂലും ഇത് കൽപ്പിച്ചിട്ടുണ്ട്. സദഖ നൽകുന്നത് ഇബാദത്താണ്, തവക്കുൽ ചെയ്യുന്നത് ഇബാദത്താണ്. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഭരമേൽപ്പിക്ക, അള്ളാഹുവിനെ ഭയക്കുക എന്നത് ഇബാദത്താണ്, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക എന്നത് ഇബാദത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക എന്നത് ഇബാദത്താണ്, സഹായത്തേട്ടം നടത്തുക എന്നത് ഇബാദത്താണ്, നേർച്ച നേരുക എന്നത് ഇബാദത്താണ്. ഇതൊക്കെ ഇബാദത്തുകളാണ്. ഈ പറഞ്ഞതെല്ലാം ഇബാദത്തുകളാണ്. പാപങ്ങൾ പുറത്തു നൽകാൻ ചോദിക്കൽ ഇബാദത്താണ്, സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ചോദിക്കൽ ഇബാദത്താണ്. ഇങ്ങനെ അള്ളാഹുവും റസൂലും നമ്മോട് കൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തുകളാണ്. ഈ ഇബാദത്തുകളെല്ലാം അള്ളാഹുവെ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇന്ന സലാതി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന സലാതി എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ഈ പറഞ്ഞ ഇയ്യാക നഅബ്ദുവിന്റെ അർത്ഥം. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവെ നിനക്കുള്ളതാണ്, ഒരു ഇബാദത്തും ഞാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും വേണ്ടി ചെയ്യുകയിൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഇയ്യാക നഅബ്ദു എന്നതിന്റെ അർത്ഥം. ഇങ്ങനെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക, അള്ളാഹനെ മാത്രം ആരാധിക്കുക, ഇതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും പഠിച്ചത് ഇതിനു വേണ്ടിയാണ്. സൂറത്തു സാരിയാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല. എന്തിനാണ് നിന്നെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചത്? എന്തിനാണ് അള്ളാഹു മനുഷ്യരെ മുഴുവൻ പഠിച്ചത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സർവ്വനബിമാരെയും ഔലിയാക്കളെയും എല്ലാ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത്? എന്തിനാണ്? ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. സൂറത്തുൽ ബയ്യിനയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആ വേദക്കാരോട്, മുശ്രിക്കീങ്ങളോട് അള്ളാഹു ഒരൊറ്റ കാര്യം മാത്രമാണ് കൽപ്പിച്ചത്. എന്താണ് ആ കൽപ്പന? ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി അവനെ മാത്രം അവർ വിളിച്ച് ആരാധിക്കുക എന്നത്, അത് മാത്രമേ അവരോട് കൽപ്പിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. മുസ്ഹഫ് എടുത്തു തുറന്നു നോക്കിയാൽ ഖുർആനിൽ കൽപ്പനാ രൂപത്തിൽ കാണുന്ന ആദ്യത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. ഖുർആനിൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു കൽപ്പനാ സ്വരത്തിലുള്ള ആയത്ത് അതാണ്. എന്താണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്? യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഉബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക. അവൻ ആരാണ്? അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ചവനാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു യാസീനിൽ പറയുകയാണ്, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ഷൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ വഅൻ ഇഅബ്ദൂനി ഹാദാ സിറാത്തു മുസ്തഖീം. അള്ളാഹു പറയുകയാണ്, അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലയോ, യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലയോ, അല്ലാ തഅബ്ദു ഷൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കാൻ പാടില്ല, ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാൻ, വഅനിഅബ്ദൂനി, നിങ്ങൾ എന്നെ മാത്രം വിളിച്ച് ആരാധിക്കണം. നോക്കൂ, നിങ്ങൾ എത്രയെത്ര ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ അടിസ്ഥാനം പറയുന്നത്. അപ്പോൾ സഹോദര, ഇബാദത്തായി എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലക്കു മാത്രമാണ് ചെയ്യേണ്ടത് എന്ന ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഇബാദത്തുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ പറയപ്പെട്ട ഇബാദത്തുകൾ അത് നിലകൊള്ളുന്നത് പ്രധാനമായും മൂന്ന് അടിസ്ഥാനങ്ങൾക്ക് മുകളിലാണ്. ഈ ഇബാദത്തുകൾ, അതായത് ഇബാദത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ മൂന്ന് തരത്തിലുള്ള ഇബാദത്തുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള ഇബാദത്തുകളും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തേത് നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളാണ്. അത് എത്രയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിസ്കാരം, ജക്കാത്ത്, നോമ്പ്, നന്മ കൽപ്പിക്കല്, തിന്മ വിരോധിക്കല്, ഇതൊക്കെ നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഇബാദത്തുകളാണ്. നിസ്കരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ജക്കാത്ത് കൊടുക്കുന്ന ആർക്കു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നോമ്പ് നോൽക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്കും മാത്രമാണ്. അപ്പൊ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുണ്ട്, അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞോ? ഇല്ല. അതോടൊപ്പം നമ്മുടെ നാവുകൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുണ്ട്, അതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. നാവുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ദിക്ർ ചൊല്ലുന്നത്, ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്, ഇതൊക്കെ നാവുകൊണ്ടുള്ള ഇബാദത്താണ്. അതുപോലെ തന്നെ നാവുകൊണ്ടുള്ള ഇബാദത്തിൽപ്പെട്ടതാണ് പ്രാർത്ഥന എന്നത്. അല്ല, പ്രാർത്ഥന എന്നത് ഇബാദത്തിന്റെ അടിത്തറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. നമുക്ക് നിങ്ങൾ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കി. റസൂലുള്ള പറയുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, അള്ളാഹു എന്നെ കാക്കണേ, അള്ളാഹു എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം മാറ്റി തരണേ, എനിക്ക് കുട്ടിയെ നൽകണേ, അള്ളാഹു എനിക്ക് എന്റെ തിന്മകൾ പുറത്തു നൽകണേ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകണേ, അള്ളാഹു എന്നെ നേർവഴിക്ക് നടത്തണേ, അള്ളാഹു എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ തരണേ, ഇങ്ങനെ എന്തൊരു കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയായി അള്ളാഹു ചോദിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിനോടെ ചോദിക്കാൻ പാടുള്ളൂ. അത് വേറൊരാൾ ചോദിക്കാൻ പാടില്ല. അള്ളാഹുവെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ ഇടത്ത് അള്ളാഹു എന്ന് പറയുന്നിടത്ത് വേറൊരു വാക്ക് വെക്കാൻ പറ്റൂല. മുഹീദ്ദീൻ ഷെയ്ഖേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതെന്തായി? ആ പ്രാർത്ഥന മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്തായി. അതോടുകൂടി ഇയാക നഅബ്ദു എന്ന ആയത്തിന് കടകവിരുദ്ധമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കടുത്ത ശിർക്കാണ് നമ്മൾ പ്രവർത്തിച്ചത്. ആലോചിച്ചു നോക്കുക, അതിന്റെ ഗൗരവം എന്താണ്? അതിന്റെ കടുത്ത ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇയാക നഅബ്ദു എന്ന് നമ്മൾ പറയും, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുള്ളൂ, എന്നിട്ട് അള്ളാഹുവെ എന്നെ രക്ഷിക്കണേ എന്ന് പറയേണ്ട നാവുകൊണ്ട് മുഹൈദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹുവെ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മുഹൈദ്ദീൻ ഷെയ്ഖെ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അള്ളാഹുവെ എനിക്ക് പുറത്തു നൽകണേ എന്ന് പറയേണ്ടതിന് പകരം മുഹൈദ്ദീൻ ഷെയ്ഖെ അല്ലെങ്കിൽ ബദരീങ്ങളെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്ര ഗൗരവമുള്ള കാര്യമാണത്. അപ്പോൾ ഇബാദത്തിന്റെ രണ്ടാമത്തെ രൂപം അതാണ്. നാവ് കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്, അതുപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. ഇബാദത്തുകളിൽ പലതിൻ്റെയും അടിത്തറ ഹൃദയത്തിലുള്ള ഇബാദത്താണ്. ഹൃദയം കൊണ്ടുള്ള ഇബാദത്തിന് ഉദാഹരണം എന്താണ്? ഭയം, അത് ഹൃദയത്തിലെ ഇബാദത്താണ്. പേടി എന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ അവരെ ആരെയും ഭയപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് മുസ്ലിമീങ്ങളുമായി വന്നപ്പോൾ മുശ്രിക്കുകളുടെ വലിയ സൈന്യം, അവരെ കുറിച്ചാണല്ലോ പറയുന്നത്, നിങ്ങൾ അവരെ പേടിക്കരുത്, വഖാഫൂനി നിങ്ങൾ എന്നെ പേടിച്ചുകൊള്ളുക, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ. അതുപോലെ തന്നെ സ്നേഹം എന്നത് ഇബാദത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ ദൈവങ്ങളെ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നവരാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, എന്നാൽ മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ സ്നേഹം എന്നത് ഹൃദയത്തിലെ ഇബാദത്താണ്. അതുപോലെ തന്നെ തവക്കുൽ എന്നത് ഇബാദത്താണ്, ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് പോവാൻ, വീടടച്ചു പോവാൻ, വീട്ടിലുള്ള കാര്യങ്ങൾ പലതും വിലപിടിപ്പുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ട്. ഇതാ ഈ വീട്ടിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഞാനിതാ ഭരമേൽപ്പിക്കുകയാണ്. ആരെയാണ് ഭരമേൽപ്പിക്കുന്നത്? അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ, വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹു ഇത് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇബാദത്തുകളാണ്. നാവ് കൊണ്ട് ഇബാദത്തുണ്ട്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. ഈ ഇബാദത്തുകളെല്ലാം ഇയ്യാക നഅബ്ദു, അള്ളാഹുവെ ഈ ഇബാദത്തുകളെല്ലാം നിനക്കു മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് നിസ്കാരത്തിൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവുമായി നമ്മൾ കരാറിലേർപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ കരാർ, ഈ മഹത്തരമായ കരാർ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഓരോ നിസ്കാരത്തിലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് അർഹമായ പ്രവർത്തനമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ ചെയ്യുന്നത്? അതല്ല ഇബാദത്തുകളിൽ ചിലത് അള്ളാഹു അല്ലാത്തവർക്ക് നമ്മൾ ചെയ്തു പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലാണ് അള്ളാഹു നമ്മെക്കൊണ്ട് ഈ കരാർ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവനല്ലാത്തവരോട് സഹായം തേടിയാൽ, എന്ത് തെളിവാണ് അള്ളാഹുവിന്റെ അരികിൽ, എന്ത് ന്യായമാണ് അള്ളാഹുവിന്റെ അരികിൽ നാളെ പരലോകത്ത് നമുക്ക് പറയാനുണ്ടായിരിക്കുക? അതുകൊണ്ട് ഗൗരവത്തിൽ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തരമായ ഈ ആയത്ത്, അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.